السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത് നോമ്പിന് മുമ്പ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട, ചെയ്തിരിക്കേണ്ട, അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഇനി ഇൻഷാ അള്ളാഹ് രണ്ടാഴ്ച ഇല്ല വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളത് നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ മാസത്തിൽ ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് റമദാൻ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ഖളാ ആക്കുക എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അത് അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പ് തന്നെ നോറ്റുവീട്ടുക എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. ഈ ഹദീസാണ് അതിന് തെളിവായിട്ട് ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുള്ളത്. അവർ പറയുന്നു, കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ فَمَا أَسْتَطِيعُ أَنْ أَقْضِيَهُ إِلَّا فِي شَعْبَانَ وَذَلِكَ لِمَكَانِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. എനിക്ക് റമദാനിലെ നോമ്പ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എനിക്ക് റമദാനിലെ നോമ്പ് ബാക്കിയുണ്ടാകാറുണ്ട്. അത് ഷഅബാനിലല്ലാതെ എനിക്ക് നോറ്റ് വീട്ടാൻ സാധിച്ചിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷൂലുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഷഅബാനിലല്ലാതെ എനിക്കത് നോറ്റ് വീട്ടാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. ഇതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ്. ഈ ഹദീസിന്റെ ഷറഹിലാണ് ഹാഫിൽ ഇബിൻ ഹജർ വിശദീകരിച്ചത്. വയൂഖദു മിൻ ഹിർസിഹ അലാ ദാലിക ഫീ ശഅബാൻ അന്നഹു ലാ യജൂസു തഅഖീരു ഖളാ ഹത്താ യദ്ഖുല റമളാൻ ആഖർ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഹദീസിൽ നിന്നാണ് എന്ത് മനസ്സിലാകുന്നത്? കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ ശഅബാനിൽ അത് നോറ്റുവീട്ടാൻ ഹിർസ് കാണിക്കാറുണ്ടായിരുന്നു എന്നതാണല്ലോ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ആയിഷ ബീവിയുടെ ഹിർസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പായിട്ട് അതല്ലെങ്കിൽ അടുത്ത റമദാനിന് ശേഷം നോമ്പ് പിന്തിപ്പിക്കുക എന്നുള്ളത് ജായിസ് അല്ല. അടുത്ത റമദാൻ വരുന്നതിന്റെ മുമ്പായിട്ട് അത് നോറ്റ് വീട്ടണം, അത് പിന്തിപ്പിക്കുന്നത് ജായിസ് അല്ല എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളത് ഇബ്നു ഹജർ നമുക്ക് ഹദീസിന്റെ ഷറഹിൽ വിശദീകരിച്ചു തരും. ഒന്നാമതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു കാര്യമാണ്, നമുക്ക് ചെയ്യാനുള്ളത് ഈ കാര്യമാണ്. അങ്ങനെ വല്ലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ നോമ്പ് നമ്മൾ നോറ്റുവിട്ടുക. അത് ശഅബാൻ 15 ശേഷം ഖളാ ആക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല എന്നുള്ളത് തൊട്ടുമുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൂടി അതിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നോമ്പ് നോൽക്കൽ ആരംഭിക്കും. അത് ശരിയല്ല, അത് വിലക്കപ്പെട്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. റമദാനാണ്, നിർബന്ധ നോമ്പാണ്. അപ്പൊ അതിലൊന്നും നഷ്ടപ്പെടരുത്, അത് പൂർണ്ണമായിട്ട് കിട്ടണം. അതുകൊണ്ട് സൂക്ഷ്മതയുടെ പേര് പറഞ്ഞുകൊണ്ട്, തഖ്വയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, റമദാനാണ് എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല, റമദാൻ ഒന്നാണ് എന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല, അതിന്റെ അടക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ ചില ആൾക്കാർ നോമ്പ് നോറ്റു തുടങ്ങും. അത് യഥാർത്ഥത്തിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ബുഖാരിയും മുസ്ലിമും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിലാണ് അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത്. അതിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈനി ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫല്യസുംഹു. അപ്പൊ ഈ ഹദീസിൽ നിന്ന് കാര്യം വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈനി, ഒരു ദിവസം നോമ്പ് നോറ്റുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം നോമ്പ് റമദാനിന്റെ മുമ്പ്, ശഅബാൻ 30 അല്ലെങ്കിൽ ശഅബാൻ 29 നോമ്പ് ആരംഭിക്കുക സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പായിട്ട് നിങ്ങൾ നോമ്പ് നോറ്റ് തുടങ്ങരുത്, അത് പാടില്ല. എല്ലാ റജുലിൻ കാന യസൂമു സൗമൻ ഫലസുംഹു, ഇതിന്റെ അർത്ഥം ഇമാം നവവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ചിട്ടുള്ളത്, ഒരാളുടെ ആദത്ത്, സാധാരണ അയാൾ നോമ്പ് നോൽക്കുന്ന ഒരാളാണെങ്കിൽ അതിന് വിരോധമല്ല. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ആണെങ്കിലും അതിന് വിരോധമല്ല. അയാൾക്ക് നോമ്പ് നോറ്റുവിട്ടാനുണ്ട്, അത് അതിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ്, റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് വന്നു, അത് ഈ വിരോധത്തിൽ പെടുന്നില്ല. അതേപോലെ തന്നെ ഒരാള് ഇടവിട്ട ദിവസങ്ങൾ നോമ്പ് നോൽക്കുന്ന ആളാണ്, അങ്ങനെ 28 വന്നു, 29 വന്നു, അല്ലെങ്കിൽ 30 വന്നു, അതും ഇതിന്റെ പരിധിയിൽ പെടുന്നില്ല. അതല്ലെങ്കിൽ എല്ലാ തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുന്ന ആളാണ്, അങ്ങനെ റമദാനിന്റെ തൊട്ട് മുമ്പ് തിങ്കൾ വന്നു അല്ലെങ്കിൽ വ്യാഴം വന്നു, അതൊന്നും ഇതിന്റെ പരിധിയിൽ പെടുന്നില്ല. ഇമാം നവവി വിശദീകരിച്ചതിൽ, ആ തഖദ്ദമു റമദാന ബിസൗമി യൗമിൻ വലാ യൗമൈനി ഇല്ലാ റജുലിൻ കാന യസൂമു സൗമൻ ഫലയസ്മുഹു ഫീഹി, ആ ഹദീസ് പറഞ്ഞിട്ട് പറയണേ, ഈ ഹദീസിലുണ്ട് ആ തസ്രീഹു ബിന്നഹി അനിസ്തിഖ്ബാലി റമദാന ബിസൗമി യൗമിൻ വയൗമൈനി, റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നോമ്പ് നോറ്റ് ആരംഭിക്കുക, നോമ്പ് ആരംഭിക്കുക, അത് വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഹദീസിലുണ്ട്. ലിമല്ലം യുസാദിഫ് ആദതൻ ലഹു ഔ യസ്ലുഹു ബിമാ ഖബ്ലഹു ഫഇന്നഹു ലം യസ്ലുഹു വലാ സ്വാദഫ ആദതൻ ഫഹുവ ഹറാം. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. അയാളുടെ ആദത്താണോ അയാൾ നോൽക്കുന്നതിന് വിരോധമില്ല, അതല്ലെങ്കിൽ അയാൾ അതിന്റെ മുമ്പ് തന്നെ നോമ്പ് തുറന്നു വരുന്ന ആളാണ്, അങ്ങനെ 29-30 പെട്ടു, അതിനും വിരോധമല്ല. അതല്ലാത്ത രൂപത്തിൽ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തഖ്വയുടെ പേരിൽ അങ്ങനെ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു ദിവസം മുമ്പ് രണ്ട് ദിവസം മുമ്പ് നോമ്പ് നോറ്റു തുടങ്ങുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ളതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഹദീസിന്റെ ഷറഹിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് സംശയമുള്ള ദിവസം നോമ്പ് നൽകുക എന്നുള്ളത്. അതും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു അസറാണ് അദ്ദേഹത്തിന്റെ ഒരു കൗലാണ് അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ലാതെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൗല് അദ്ദേഹത്തിൽ വന്നിട്ടുള്ള അസറ്, ജനങ്ങൾ സംശയിക്കുന്ന ദിവസമാണ് ഒരാൾ നോമ്പ് നോറ്റതെങ്കിൽ, അന്ന് നോമ്പാണോ അല്ലേ എന്നുള്ളത് സംശയമുള്ള ദിവസമാണ്. അങ്ങനെയുള്ള ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ഫഖദ് അസ്വാബൽ ഖാസിം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവൻ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. മർബിൻ യാസിർ നിന്നുള്ള കൗലാണ് ഈ ഹദീസിനെ. ഈ പിന്നെ അദ്ദേഹത്തിന്റെ കൗലിനെ ഷർഹ് ചെയ്തിട്ട് ഇബ്ന് ഹജർ പറഞ്ഞു, ഇസ്തുദില്ല ബിഹി അലാ തഹരീമി സൗമി യൗമി ഷക്ക്, അദ്ദേഹത്തിന്റെ ഈ കൗല് കൊണ്ട് തെളിവിടിക്കപ്പെടുന്നുണ്ട് ഷക്കുള്ള ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് ഹറാമാണ്. ലിഅന്ന സ്വഹാബിയ ലാ യഖൂലു ദാലിക മിൻ ഖിബലി റഈഹി, ഇത്തരത്തിലുള്ള വിഷയം ആ സ്വഹാബി അദ്ദേഹത്തിന്റെ റഈ അനുസരിച്ചിട്ട് പറയുന്നതല്ല. അബദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ്. കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷക്കുള്ള ദിവസം റമദാൻ ഒന്നാണ് എന്നുള്ളത് വ്യക്തമല്ല. അങ്ങനെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നോമ്പ് പിടിക്കുക, ചിലപ്പോൾ 29-ന്റെ അന്ന് മാസം കാണാൻ സാധ്യത ഉണ്ടാകും, പക്ഷെ കണ്ടുകൊള്ളണമെന്നില്ല, റുഅ്യത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? സൂക്ഷ്മതന്റെ പേരിൽ പറഞ്ഞിട്ട് പിറ്റേ ദിവസം നോമ്പ് നോൽക്കുക. അപ്പൊ ആ രൂപത്തിലൊക്കെ ഷക്കുള്ള ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതും ഇതേപോലെ തന്നെ വിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ഹിലാല് കണ്ടാലാണ് നോമ്പ് നോൽക്കേണ്ടത്. ഹിലാല് കാണണം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ഹിലാല് കാണണം, ആ പിറവി കാണണം. ഹിലാല് കണ്ടെങ്കിലേ നോമ്പ് നോൽക്കാവോ? ഹിലാല് കണ്ടിട്ടില്ലെങ്കിൽ നോമ്പ് നോൽക്കരുത്. രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൌ അൽ ഹിലാല വലാ തുഫ്തിറു ഹത്താ തറൌഹു ഫൈൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറു ലഹു. അതേപോലെ തന്നെ സൂമു ലിറുഇയതിഹി വഅഫ്തിറു ലിറുഇയതിഹി, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ആ ഹിലാല് കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക, ഹിലാല് കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. അവിടെ റുഇയത്താണ്. ഈ വായിച്ച ഹദീസിൽ അത് തന്നെയാണ്. ഈ ഹദീസ് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതാണ്. ലാ തസൂമു, നിങ്ങൾ നോമ്പ് നോൽക്കരുത്, ഹത്താ തറൂ ഹിലാല, ഹിലാല് കാണുന്നത് വരെ, ഹിലാല് കാണണം. വലാ തുഫ്തിറു, ആ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യരുത്, ഹത്താ തറൂഹു, ആ ഹിലാല് കാണുന്നത് വരേക്കും. ഇനി മേഘാവൃതമാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫഖ്ദുറു ലഹു, നിങ്ങളത് കണക്കാക്കണം. അതായത് നിങ്ങൾ 30 പൂർത്തിയാക്കണം, 29 അല്ലെങ്കിൽ 30. 29-ന്റെ അന്ന് ഷഅബാൻ 29-ന്റെ അന്ന് ഹിലാല് കണ്ടാൽ പിറ്റേന്ന് നോമ്പ്, അതല്ലെങ്കിൽ 30 പൂർത്തിയാക്കുക, മാസം 29 അല്ലെങ്കിൽ 30, പിറ്റേന്ന് റമദാൻ 1. അതിലൊരു വ്യക്തത ഉണ്ടാകണം. അപ്പൊ ഹിലാല് കാണുക എന്നുള്ളതാണ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് റമദാനിന്റേത് മാത്രമല്ല, ഏത് ഹിലാലും. മുസ്ലിങ്ങളുടെ ഇബാദത്തുകള് ബാക്കിയുള്ള പല കർമ്മങ്ങളും രീതികളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഹിലാലിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ പിറവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എന്നാൽ റമദാനിൽ അതിലൊരു പ്രത്യേകത ഉണ്ട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റമദാനിന്റേത് പ്രത്യേകമായിട്ട് ചില സൂചനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ള മാസങ്ങൾക്ക് കൊടുക്കാത്തൊരു പ്രാധാന്യം റമദാനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് നിർബന്ധ നോമ്പാണ്. അത് 29 അങ്ങനെ, 30 അങ്ങനെ, അതിലൊരു വ്യക്തത ഉണ്ടാകണം, ക്ലിയർ ഉണ്ടാകണം, അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകണം. അതുകൊണ്ട് ആ വിഷയത്തിൽ മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്ത ചില ഫദലുകൾ ഇതിന് കൊടുത്തതായിട്ട് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം. അഹ്സു ഹിലാല ഷഅബാൻ, ലി റമദാന. ഇത് ഹദീസ് തന്നെയാണ്. നിങ്ങൾ ഷഅബാനിന്റെ ദിവസങ്ങൾ എന്ത് ചെയ്യണം? എണ്ണി കണക്കാക്കണം, എണ്ണി തിട്ടപ്പെടുത്തണം, റമദാനിന് വേണ്ടിയിട്ട് എന്നാണ്. അപ്പൊ ഷഅബാനിന്റെ തുടക്കം, ഷഅബാനിന്റെ അവസാനം, അത് നിങ്ങൾ അഹ്സു എന്നാണ്. അഹ്സു ഹിലാല ഷഅബാൻ, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഷഅബാന്റെ ദിവസങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? റമദാനിന് വേണ്ടിയിട്ട്. തുർമുദിന്റെ റിപ്പോർട്ടാണ്. ഉലമാക്കൾ ഈ ഹദീസ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇജ്തഹിദു ഫീ ഇഹ്സാഇഹി വലബ്തിഹി ബി അൻ തതഹറൗ മതാലിയഹു വതതറാഉ മനാസിലഹു ലിയജലി അൻ തകൂനു അലാ ബസീറത്തിൻ ഫീ ഇദ്രാകി ഹിലാലി റമദാൻ അലാ ഹഖീഖ ഹത്താ ലാ യഫൂതുക്കും മിൻഹു ഷൈഉൻ. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ പറയണേ, റമദാനിൽ ഒരൊറ്റ നോമ്പും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ ഹഖീഖത്തോടുകൂടി, അത് കറക്റ്റായിട്ട് ആ നോമ്പ് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഷഅബാനിന്റെ ഹിലാലിനെ നിങ്ങൾ കണിശമായിട്ട് നിങ്ങൾ അത് നോക്കണം, അത് പരിഗണിക്കണം, അത് എണ്ണി കണക്കാക്കണം. അതാണ് ഈ ഹദീസിന്റെ ഷറഹായിട്ട് ഇബ്നു ഹജർ പറഞ്ഞത്. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ അവരത് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റു മാസങ്ങൾക്ക് കൊടുക്കാത്തൊരു പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആലയുടെ വാക്ക് ഇങ്ങനെയാണ്: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഹഫലു മിൻ ഷഅബാന മാ ലാ യതഹഫലു മിൻ ഗൈരിഹി. മറ്റു ഇതിന് കൊടുക്കാത്തൊരു പ്രാധാന്യം, ഒരു സൂക്ഷ്മത, ഒരു ഒരു തർത്തീബ്, ഒരു വ്യവസ്ഥ ഈ ഷഅബാനിന്റെ ഹിലാലിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു. പിന്നെന്ത് ചെയ്യും? റമദാനിന്റെ മാസപ്പിറവി കണ്ടാൽ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പ് നോൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ആയിഷ ബീവിയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ. അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം ഇതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് കണ്ടാലാണ്, പിറവി കണ്ടാൽ, അപ്പൊ അത് നോക്കുക എന്നുള്ളത് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. സ്വഹാബത്ത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് ഉലമാക്കളെ വിശദീകരിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് റമദാനിന്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ പിന്നെ അവരോട് പറഞ്ഞത് റമദാനിന്റെ പോലെ തന്നെയാണ് ഇത് ഷവ്വാല്, അതേപോലെ തന്നെ ദുൽഹിജ്ജ, കാരണം നോമ്പ്, ഹജ്ജ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് അവരങ്ങനെ പ്രത്യേകത എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് അതിൽ മൂന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. നാലാമതായിട്ട്, ഇങ്ങനെ ഹിലാല് കണ്ടാൽ ദുആ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ പല സനദുകളിലൂടെ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം. അതിൽ ഒരു ദുആ വന്നിട്ടുള്ളത് അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി സലാമത്തി വലിസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാഹു നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണിത്. അതേപോലെ തന്നെ മറ്റൊന്ന് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വലിസ്ലാമി വത്തൗഫീഖി ലിമാ യുഹിബ്ബു റബ്ബുന വയർള്ളാ റബ്ബുന വറബ്ബുക്കല്ലാഹു അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി ചിലതിൽ ബിൽ യുംനി വൽ ഈമാനി. വളരെയധികം ഷർഹുകളുള്ള ഒരു ദുആണത്. അതേപോലെ തന്നെ നല്ല ആശയം, കാരണം ഈ ദുആയിൽ അള്ളാഹുവിനോട് നമ്മൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ റമദാനിന്റെ ഹിലാല് കാണുമ്പോൾ മാത്രം ചൊല്ലേണ്ട ഒന്നല്ല. ഏത് സന്ദർഭത്തിൽ, ഏത് മാസത്തിലാണെങ്കിലും ഹിലാലിന്റെ പിറവി, ആ ഹിലാല് കാണുമ്പോൾ ഒരു മുസ്ലിം ചൊല്ലേണ്ടുന്ന ദുആണത്. അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ യുംനി അല്ലെങ്കിൽ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വലിസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ. അല്ലാഹുവേ, ഈ മാസത്തെ അംനിന്റെ മാസമാക്കണേ, ഈമാനിന്റെ മാസമാക്കണേ. അപ്പൊ അള്ളാഹുവിനോട് തൗഫീഖ് ചോദിക്കുകയാണ്. അംനും ഈമാനും ഒരുപാട് ഷർഹകൾ ഇതിന് ഉലമാക്കൾ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ വസ്സലാമത്തി വലിസ്ലാമി, ഇസ്ലാമിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ, ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ, അതേപോലെ തന്നെ ആ ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ നിർഭയത്വത്തോടുകൂടി, അതേപോലെ തന്നെ ദീനിന്റെയും ദുനിയാവിന്റെയും എല്ലാവിധ ഫിത്തിനകളിൽ നിന്നും സംരക്ഷണം കിട്ടാൻ, അതേപോലെ തന്നെ ആഫത്തുകൾ, അപകടങ്ങൾ, ഫിത്തിനകൾ, അതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അതൊക്കെ ഈ മാസത്തിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഷറഹ് മാത്രമായിട്ട് ഉലമാക്കൾ വിശദീകരിച്ച ദർസുകൾ കാണാം, ഈ ഒരു ദ്വായയുടെ ഷറഹ് മാത്രം. അപ്പോ ഒട്ടേറെ ആശയങ്ങളുള്ള വലിയ ആശയമുള്ള ഒരു ദ്വായാണത്. അപ്പൊ ഈ ദ്വായ നമ്മൾ ഹിഫ്ലാക്കേണ്ടതുണ്ട്. എല്ലാ മാസത്തിലും ഇത് ചെല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു അഹില്ലോ അലൈന ബില്യും നിവല്യുമാ നിവസ്സലാമത്തി വലിസ്ലാമി റബ്ബി വറബ്ബുക്കല്ലാ. അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റമദാൻ മാസത്തിൽ ഉംറ ചെയ്യുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഉംറ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നിയ്യത്ത്, അതിന്റെ ഒരുക്കങ്ങൾ നമ്മൾ മുൻകൂട്ടി നടത്തണം. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഇത് പറയുന്നത്. കാരണം വലിയ പ്രതിഫലമാണ് റമദാനിലെ ഉംറക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, വലിയ പ്രതിഫലം. അപ്പൊ അത് നിയ്യത്തുള്ള ആളുകൾ നേരത്തെ അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. റമദാനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റമദാൻ എന്നുള്ളത് ഇബാദത്തുകളുടെ മാസമാണ്, ഖൈറിന്റെ മാസമാണ്, ബർക്കത്തിന്റെ മാസമാണ്, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, തൗബയുടെ മാസമാണ്. എല്ലാ നിലക്കും ആരാധനകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനുള്ള മാസമാണ്. ആ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് റമദാനിലെ ഉംറ. സല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, ഉമ്മു സിനാൻ എന്ന സ്ത്രീയോടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചില്ല. അതിന്റെ ചില കാരണങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പൊ അവരതിന്റെ കാരണങ്ങൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, ഫൈദാജ റമദാൻ ഫഅതമിരി ഫൈന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ വഫി റിവായത്തിൽ ലിമുസ്ലിം ഹജ്ജതൻ മഅഈ. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? ആ മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുകൊണ്ട് ഫൈദാജ റമദാനും, റമദാൻ വന്നാൽ ഫഅതമിരി, നീ ഉംറ ചെയ്തുകൊള്ളുക. റമദാൻ ആയാലും എന്ത് ചെയ്തോ, ഉംറ ചെയ്തോ, ഫൈൻ ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, റമദാനിൽ ചെയ്യുന്ന ഒരു ഉംറ അതൊരു ഹജ്ജിന് തുല്യമാണ്. അത് ഹജ്ജിന് തുല്യമാകുന്നു. മുസ്ലിമിന്റെ വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഹജ്ജതൻ മഅഈ, അത് ഹജ്ജിന് തുല്യമാണ്. മറ്റേ റിപ്പോർട്ടിൽ വന്നത് എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നതിന് സമമാണ്. ഇത് ഈ മഹദിക്ക് മാത്രമുള്ളതല്ല എന്നും ഈ ഉമ്മത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ പ്രതിഫലം കിട്ടുമെന്നുള്ളതും ഈ ഹദീസിനെ ഷറഹ് ചെയ്തുകൊണ്ട് അഹ്ലു സുന്നയുടെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റമദാനിൽ ഉംറ ചെയ്താൽ നമുക്ക് അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം വലുതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത ഒരു പ്രതിഫലം. ഇതിനേക്കാൾ വലിയ എന്തൊരു പ്രതിഫലമാണ് നമുക്ക് കിട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്ത, ഉംറ ചെയ്തല്ല, ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം. അപ്പൊ ഹജ്ജിന് തുല്യമാണ് റമദാനിലെ ഉംറ. എന്താ അതിന്റെ അർത്ഥം? അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമുള്ള ആളുകൾ റമദാനിൽ ഉംറ ചെയ്താൽ മതി എന്നാണ് അതിന്റെ അർത്ഥമല്ല. ഇത് സവാബിന്റെ കാര്യത്തിൽ, അജറിന്റെ കാര്യത്തിലാണ് ഇത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. റമദാനിൽ ഒരാൾ ഉംറ ചെയ്താൽ ആ ഹജ്ജിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതല്ലാതെ റമദാനിൽ ചെയ്യുന്ന ഉംറ അത് ഹജ്ജിനെ പോലെ തന്നെയാണ്, ഒരാൾക്ക് നിർബന്ധ ഹജ്ജുണ്ടെങ്കിൽ റമദാനിൽ ഉംറ ചെയ്താൽ അത് മതിയാകും, അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മറിച്ച് റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് അത്രത്തോളം പ്രതിഫലം ഉണ്ട് എന്നുള്ളതാണ് ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമില് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു. അന്നഹാ തഖൂ മഖാമഹാ ഫി സവാബി, അത് പ്രതിഫലത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ല അന്നഹാ തഅദിലുഹാ ഫി കുല്ലി ഷൈഇൻ, അതല്ലാതെ റമദാനിലെ ഉംറ എല്ലാ നിലക്കും ഹജ്ജിനോട് തുല്യമാകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഫൈന്നഹു ലൗ കാന അലൈഹി ഹജ്ജതൻ ഫഅതമറ ഫി റമദാൻ ലാ തുജ്സിയുഹു അൻ ഹജ്ജിൽ ഫരീള, ഒരാൾക്ക് നിർബന്ധ ഹജ്ജുണ്ട്, അതിന് പകരമായിട്ട് ഒരാൾ റമദാനിലെ ഉംറ ചെയ്താൽ അത് ആ നിർബന്ധ ഹജ്ജിന് മതിയാവുകയില്ല, അത് പോരാ. എന്നാൽ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും റമദാനിലെ ഉംറ കൊണ്ട്. അതാണിതുകൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആറാമത്തെ ഒരു കാര്യം, റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരോടെങ്കിലുമൊക്കെ പിണക്കമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാതെ പരസ്പരം പകയിലും വിദ്വേഷത്തിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ മാറ്റി മനസ്സ് ക്ലിയറാക്കി ചെയ്യേണ്ട ഒരു ടൈമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ കർമ്മങ്ങൾ മലക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ രണ്ട് വിഭാഗമല്ലാത്തവർക്കൊക്കെ അള്ള പുറത്തു കൊടുക്കുന്നുള്ളതാ. അപ്പൊ ഇതിന്റെ ഗൌരവമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ കാണാം, തുഫ്തഹു അബ്വാബുൽ ജന്നതി യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഫയുഗ്ഫറു ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ഷൈആ, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത ശിർക്ക് ചെയ്യാത്ത അള്ളാഹുവിന്റെ എല്ലാ അടിമകൾക്കും അള്ള പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹന, മുശ്രിക്കിന് പുറത്തു കൊടുക്കൂല, അതേപോലെ തന്നെ മുഷാഹിദിനും അള് ള പുറത്തു കൊടുക്കൂല. ആ ഹദീസിന്റെ വാചകം ശ്രദ്ധിച്ചോ, ഇല്ലാ റജുലൻ, ഒരു റജുലിനും, ഇവിടെ റജുലു എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു മനുഷ്യരും മുസ്ലിം ആണും പെണ്ണൊക്കെ അതിൽ പെട്ടു, പുറത്തു കൊടുക്കൂല. ആരാണ് അവൻ? കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹന, അവനും അവന്റെ സഹോദരനും ഇടയിലുണ്ട് ഷഹനുണ്ട്. ഷഹന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പിണക്കം, വൈരാഗ്യമാണ്. അവർ വൈരാഗ്യത്തിലാണ്, പകയിലാണ്, വിദ്വേഷത്തിലാണ്, വെറുപ്പിലാണ്, അവര് പരസ്പരം പിണങ്ങി നിൽക്കുകയാണ് അവര്. ഇങ്ങനെ ഷഹന ഉണ്ട് രണ്ടാളുകൾക്കിടയിൽ, ഇവർക്കും പുറത്തെടുക്കൂല. ആ മുശ്രിക്കിന്റെ കൂടെ ഈ മുഷാഹിനും കൂടി പൊരുത്തി. എന്നിട്ട് മാത്രമല്ല, ഫയുഖാലു, മലക്കുകളോട് പറയപ്പെടും, അൽലിറു ഹാദൈനി ഹത്താ യസ്തലിഹാ, ഇവരുടെ കർമ്മങ്ങൾ പിന്തിപ്പിക്കാൻ വേണ്ടി പറയും, അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറയും. ഏതുവരെ? ഹത്താ യസ്തലിഹ, അവര് സുലഹാകുന്നതുവരേക്കും. റമദാനിൽ നമ്മൾ നോമ്പ് കൊൽക്കുന്നത്, ഖുർആൻ പാരായണം ചെയ്യുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും തിന്നുന്നില്ല, ഭാര്യാഭർത്തൃ ബന്ധം ഒഴിവാക്കുന്നു, തറാവീഹ് നമസ്കരിക്കുന്നു, സദഖകൾ കൊടുക്കുന്നു, എന്തെല്ലാം പുണ്യകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അവനും അവന്റെ സഹോദരനും ഇടയിൽ അതാരുമാകാം, ഉമ്മയാകാം, ഉപ്പയാകാം, ഉമ്മയുമായിട്ട് തെറ്റിലാണ്, ഉമ്മയുമായിട്ട് തെറ്റിലാണ്, സഹോദരികളുമായിട്ട് തെറ്റിലാണ്, സഹോദരങ്ങളുമായിട്ട് തെറ്റിലാണ്, അയൽവാസികളുമായിട്ട് പിണക്കത്തിലാണ്, സഹപ്രവർത്തകരുമായിട്ട് പ്രശ്നത്തിലാണ്, ആരുമാകാം. ഹത്തായ സുലിഹ, അവര് സുലിഹ ആകുന്നതുവരെ അവരുടെ കർമ്മങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറയുന്ന അവത് ഗൌരവമുള്ള ഒരു വിഷയമാണ്. അപ്പൊ നമ്മുടെ തറാവീഹിന്റെ കണക്കും അതൊന്നും മലക്കുകളുടെ ലിസ്റ്റിൽ കണ്ടെത്തൂല, അത് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറയും. നമ്മൾ തറാവീസ്കരിച്ചും ഖുർആൻ ഓതുന്നതും ഈ നോമ്പ് കൊൽക്കുന്നതും അതാണല്ലോ ഈ ഹദീസിന്റെ നിസ്സെന്ന് മനസ്സിലാകുന്നത്. മലക്കുകളോട് പറയും, അപ്പൊ അതൊരു ചെറിയൊരു കാര്യമല്ല, ആ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇതിനൊക്കെ തന്നെയാണ്, റമദാന്റെ മുമ്പാണ്. അപ്പൊ റമദാനിന്റെ മുമ്പ് തന്നെ നമ്മളിത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഹദീസ്, ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, ഈ കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉലമാക്കൾ പറഞ്ഞത്, റമദാന്റെ മുമ്പ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, റമദാനിനെ കുറിച്ച് പഠിക്കുക. റമദാനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ, ഒന്ന്, നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ച് അറിയണം, അതിനുള്ള ഇൽമ ഒരാൾക്ക് കിട്ടണം. അത് റമദാനിന്റെ മുമ്പ് ചെയ്യേണ്ടതാണ്. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആളുകൾ നേരിടുന്നുണ്ട്. റമദാനിനെ കുറിച്ച് ശരിക്കറിയില്ല. ഇപ്പൊ ഏതൊക്കെ രോഗം കൊണ്ട് നോമ്പ് ഒഴിവാക്കാം? ചിലപ്പോൾ നോമ്പിൽ ഉറച്ചുള്ള ആളുകളുണ്ടാവും, അവര് അതിനെക്കുറിച്ചുള്ള ഇൽമില്ലാത്തത് കൊണ്ട് മാത്രം വളരെയധികം പ്രയാസപ്പെട്ടിട്ട് നോമ്പ് കൊടുക്കും. അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നേരെ തിരിച്ചുണ്ടാവും, നോമ്പ് അങ്ങനെ ഒഴിവാക്കുന്നുണ്ടാവും. ചിലപ്പോൾ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനുള്ള ഒരു റുസയുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളാകാം. ചിലത് ചെയ്താലും നോമ്പ് മുറിയില്ല, അതറിയില്ല. അപ്പൊ അത് നോമ്പ് മുറിയെങ്കിൽ വിചാരിച്ചിട്ടായിരിക്കും നടക്കുന്നത്. റമദാന്റെ രാത്രികളിൽ വരെ വർത്തൃബന്ധ അനുവദിക്കപ്പെട്ടതാണ്. അത് അറിയാത്ത ആളുകൾ അവർ വിചാരിക്കുന്നത് പകല് പോലെ തന്നെയാണ് രാത്രി അത് ആറാമാണെന്നുള്ളതാണ്. ഇങ്ങനെ കുറെ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട മസലുകള് അതറിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നോമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പലർക്കും. അതല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം പൂർണ്ണമായിട്ട് അവർക്ക് കിട്ടുന്നില്ല, നോമ്പിന്റെ പൂർണ്ണത അവർക്ക് കിട്ടുന്നില്ല. അതിന്റെ ഷുറൂത്തുകൾ, അതിന്റെ ആദാബുകൾ, അതിന്റെ സുനനുകള്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പുകാൻ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഈ നോമ്പിന്റെ മസലകളെ കുറിച്ച് നോമ്പിന്റെ മുമ്പ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഉലമാക്കൾ വിശദീകരിച്ചിരുന്നുണ്ട്. നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് ദർസുകൾ കിട്ടും, ക്ലാസ്സുകൾ കിട്ടും, വാട്സപ്പിലൂടെ ആണെങ്കിലും അതല്ലാത്ത ഈ രൂപത്തിലുള്ള ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും, ഷെയ്ഖുമാരുടെ അറബിയിലുള്ള ക്ലാസ്സുകൾ, മലയാളത്തിലുള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കിതാബുകൾ, ലഘുലേഖകൾ. അപ്പൊ അതൊക്കെ നമ്മൾ ശേഖരിക്കുകയും ഈ റമദാന്റെ അഹ്കാമുകളെ കുറിച്ച് പഠിക്കുകയും ചെയ്യണം. അത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത്, ഇനി രണ്ടാഴ്ച അല്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യേണ്ട ഒരു സന്ദർഭമാണത്. ആ റമദാനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. സലഫുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് കിതാബുകളിൽ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം റമദാൻ എന്നുള്ള മാസത്തിന്റെ സവിശേഷത അത്രത്തോളമുണ്ട്. ഇപ്പോ ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി മക്കഹൂലിന്റെ അദ്ദേഹത്തിന്റെ ഒരു ദുആയിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് കാനയക്കൂൽ ഇദാ ദഖല റമദാൻ, ആ റമദാൻ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ സല്ലിംനി ലി റമദാൻ വസല്ലിം റമദാൻ അലി വതസല്ലംഹു മിന്നി മുതഖബ്ബല. അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ എന്നെ റമദാനിലേക്ക് എത്തിക്കണേ, റമദാനിനെ എന്നിലേക്ക് എത്തിക്കുകയും ചെയ്യണമേ. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ആ റമദാനിനെ എന്നിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. സലഫുകൾ ഇങ്ങനെ ധാരാളക്കണക്കിന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇമാം മർവസി റഹ്മത്തുള്ളാഹി അലൈഹി ജരീരിയുടെ ഒരു വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്, കാനു ഇദാ ഹദറ ശഹ്റ റമദാൻ യഖൂലൂന അല്ലാഹു വസല്ലിംന ലി റമദാന വസല്ലിം റമദാൻ ലന വസല്ലിം മിന്നാ ശഹ്റ റമദാന വതഖബ്ബൽഹു മിന്നാ. ഇങ്ങനെ ഹിയബ്നു കസീറിൽ നിന്നുള്ള ഉദ്ധരണികൾ കാണാം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ സലഫുകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിൽ. അപ്പൊ നമ്മൾ മനസ്സുകൊണ്ട് നമുക്ക് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. കാരണം റമദാനിൽ ജീവിച്ചിരിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഹദീസുകൾ നമ്മൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനിന്റെ ആ ദിവസങ്ങൾക്ക് തന്നെയും പ്രാധാന്യമുണ്ട്. റമദാനിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ ദിവസങ്ങളും ആ മാസത്തിൽ ജീവിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെയുള്ളൊരു മാസമാണ് റമദാൻ എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു തൗഫീഖിന് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അതൊക്കെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. ഈ ദുനിയാവിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. നമ്മുടെ ഷോലുകൾ വെറും ദുനിയാവാണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇബാദത്തുകളുടെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയല്ല, അലസത, മടി. അള്ളാഹുവിന്റെ ദിക്കറിനെ കുറിച്ച് അതൊന്നും ആളുകൾക്ക് അറിയാതെ തന്നെ പോവാണ്. അതിനൊന്നും ഒരു ശ്രദ്ധയും ആളുകൾ, ഒരു പരിഗണനയും ആളുകൾ കൊടുക്കുന്നില്ല. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവ റമദാൻ എന്നുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ആ മാസത്തിൽ ജീവിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഈ തൗഫീഖ് കിട്ടാത്ത ഒരുപാട് ആളുകൾ പലരും മരിച്ചുപോയി. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും മരിച്ചുപോയി. അന്ന് ആരോഗ്യത്തോടുകൂടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സഹോദരങ്ങളും സഹോദരികളും ഇന്ന് രോഗികളാണ്. ഇന്ന് രോഗികളാണ് അവർ. ഇനി അടുത്തൊരു റമദാനിന് നമ്മൾ ഈ ലോകത്തുണ്ടാവോ? നമുക്ക് ആരോഗ്യം ഉണ്ടാവോ? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ അങ്ങനെ സലഫുകൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ റമദാൻ വരുമ്പോ സന്തോഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രത്യേകം പറയാനുള്ള കാരണം, രണ്ട് കോലത്തിലുള്ള ആൾക്കാരുണ്ടാവും. കാരണം റമദാൻ എന്നുള്ളത് അടിമുടി മാറ്റമാണ്. അപ്പൊ ഒരു കൂട്ടർ സന്തോഷിക്കുമ്പോൾ വേറൊരു കൂട്ടർ ദുഃഖിക്കുകയാണ്. സന്തോഷിക്കുന്ന ആളുകൾക്ക് റമദാൻ എന്നുള്ളത് പുണ്യങ്ങൾ ചെയ്യാനുള്ള ഒരു മാസമാണ്, അമലുകൾ ചെയ്യാനുള്ള ഒരു മാസമാണ്, ജീവിതത്തെ അടിമുടി മാറ്റാനുള്ള ഒരു മാസമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട്. അപ്പൊ അവർക്ക് സന്തോഷം ഉണ്ടാവും, സന്തോഷിക്കുകയും വേണം. അള്ളാഹുവിന്റെ വലിയൊരു നിഅമത്താണ്, ആ നിഅമത്ത് കിട്ടുമ്പോൾ സന്തോഷിക്കണം എന്നുള്ളത് അള്ളാഹിന്റെ കൽപ്പനയാണ്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വേറെ ചില ആളുകൾ ദുഃഖിക്കുന്നത് അവരുടെ ശഹവത്തുകൾ, അവരുടെ ഹവകളൊന്നും നടക്കാത്തൊരു മാസമാണ് റമദാൻ എന്നുള്ളത്. തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, ഇത് മാത്രം ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് പ്രയാസത്തിന്റെ മാസമാണ്, ബുദ്ധിമുട്ടിന്റെ മാസമാണ്. അവര് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കുക എന്നുള്ളതാണ്. ഇബ്നു റജബ് അൽഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, കൈഫ ലാ യുബശ്ശിറുൽ മുഅ്മിനു ബിഫത്ഹി അബ്വാബിൽ ജിനാൻ. സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു മാസമാണ്. ആ മാസത്തിൽ എങ്ങനെ ഒരു സത്യവിശ്വാസി സന്തോഷിക്കാതിരിക്കും? കൈഫ ലാ യുബശ്ശിറുൽ മുദ്നിബു ബിഅല്ലക അബ്വാബിൻ നീറാൻ. നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടുന്ന ഒരു മാസമാണ്. അപ്പൊ അതിൽ തെറ്റ് ചെയ്യുന്ന ആളുകളും സന്തോഷിക്കേണ്ട ഒരു മാസമാണ്, കാരണം നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയാണ്, അവർക്ക് നന്നാകാനുള്ള ഒരു മാസമാണത്. കൈഫലാ യുബശ്ശിറുൽ ആഖിലു, അതേപോലെ തന്നെ ഷൈത്താൻമാർ ബന്ധിപ്പിക്കുന്ന ഒരു മാസമാണ്. അപ്പൊ ഓഫിലായി നടക്കുന്നവൻ, അതേപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താനുള്ള ഒരു മാസമാണത്. അദ്ദേഹം ചോദിക്കുകയാണ്, ഈ മാസത്തിന് തുല്യമായ മറ്റേതൊരു മാസമുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ ഏതൊരു ബുദ്ധിമാനും സന്തോഷിക്കുന്ന ഒരു സത്യവിശ്വാസി ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളാണ് ഈ റമദാനിലൂടെ ഒരാൾക്ക് കിട്ടുന്നത് എന്നർത്ഥം. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ റമദാനിനെ നമ്മൾ സ്വീകരിക്കണം. ഇത് റമദാനിന്റെ മുമ്പ് നമ്മുടെ ഉലമാക്കൾ നമുക്ക് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ കാര്യങ്ങൾ ഒന്നെണ്ണി പറയാം. ഒന്ന്, നോമ്പ് ബാക്കിയുള്ള ആളുകൾ നോറ്റ് വീട്ടണം. രണ്ട്, റമദാനിന്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നോമ്പ് ആരംഭിക്കുക എന്നുള്ളത് ഹറാമാണ്, നിഷിദ്ധമാണ്, അത് തെറ്റാണ്. അതേപോലെ തന്നെ സംശയമുള്ള ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളതും അനുവദിക്കപ്പെട്ടതല്ല. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, ഹിലാല് അത് കാണണം, കണ്ടാലാണ് നോമ്പ് നോക്കേണ്ടത്, കണ്ടാലാണ് നോമ്പ് അവസാനിപ്പിക്കേണ്ടത്. റമദാനിൽ അത് പ്രത്യേക നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്, ഹദീസുകൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ കാര്യം, ഹിലാല് കണ്ടാൽ ദുആ ചെയ്യണം. അഞ്ചാമത്തെ കാര്യം, റമദാനിലെ ഉംറ വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. ആറാമത്തത് പറഞ്ഞത്, പിണങ്ങി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ പിണക്ക് അവസാനിപ്പിക്കുക, എങ്കിലേ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ഏഴാമത്തത് പറഞ്ഞത്, ആ റമദാനിൽ ജീവിച്ചിരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എട്ടാമത്തത് പറഞ്ഞത്, റമദാനിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച് പഠിക്കുക. ഒമ്പതാമത്തത് പറഞ്ഞത്, റമദാനാണ്, ആ റമദാൻ വരുമ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഇത്തരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ റമദാൻ മാസത്തിൽ ആ റമദാൻ മാസത്തെ വരവേൽക്കാനും ആരോഗ്യത്തോടുകൂടി അമലുകൾ ചെയ്യാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളും പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. തൗബ ചെയ്തുകൊണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما والحمد لله رب العالمين. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.